എ ആർ എൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. ഇന്ത്യ ചൈന അതിർത്തിയിൽ ലഡാക്കിനോട് ചേർന്ന് ചൈനീസ് സൈനികൻ ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിയിലായി. ഇന്ത്യൻ മേഖലയിലേക്ക് അശ്രദ്ധമായി കടന്നുകയറിയതാകാം ഇയാളെന്ന് വാർത്താ ഏജൻസി സൂചിപ്പിക്കുന്നു. അതേസമയം ചാരവൃത്തിക്കുള്ള ശ്രമമാണോ എന്നും കരസേന അന്വേഷിക്കുന്നുണ്ട്. തങ്ങളുടെ പട്ടാളക്കാരൻ വിട്ടയക്കണമെന്ന് ചൈനീസ് സൈന്യം ഇന്ത്യൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടു. രാജ്യാന്തര നിയമങ്ങൾ പാലിച്ച് ചൈനീസ് സൈനികനെ ഉടൻ മോചിപ്പിക്കുമെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യ ആതിഥ്യമരുളുന്ന മലബാർ നാവിക അഭ്യാസ പ്രകടനത്തിൽ ഓസ്ട്രേലിയ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി നടക്കുന്ന സൈനിക അഭ്യാസ പ്രകടനത്തിൽ അമേരിക്ക, ജപ്പാൻ എന്നിവരുടെ നാവികസേനകളും പങ്കാളികളാകുന്നുണ്ട്. 2007 നടന്ന പ്രകടനത്തിൽ ഓസ്ട്രേലിയൻ നേവിയെക്കൂടി പങ്കെടുപ്പിച്ചിരുന്നുവെങ്കിലും പിന്നീട് ചൈനയുടെ എതിർപ്പിനെ തുടർന്ന് ഇന്ത്യ കഴിഞ്ഞ 13 വർഷമായി ഓസ്ട്രേലിയയെ മലബാർ നേവൽ ഡ്രില്ലിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും നാവികസേനകൾ സംയുക്ത അഭ്യാസ പ്രകടനം നടത്തുന്നതിൽ ചൈന നേരത്തെ തന്നെ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചൈനയുടെ കടന്നുകയറ്റം ചെറുക്കാനായി നേറ്റോ മാതൃകയിൽ ഇന്ത്യ, യുഎസ്, ഓസ്ട്രേലിയ, ജപ്പാൻ സഖ്യത്തിന് പ്രവർത്തിക്കാനാകുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരുന്നത്. പൌരത്വ ഭേദഗതി നിയമം ഉടൻ നടപ്പാക്കുമെന്ന് ബിജെപി ദേശീയ പ്രസിഡന്റ് JP നദ്ദ പറഞ്ഞു. പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നത് വൈകിയത് കോവിഡ് കാരണമാണെന്ന് നദ്ദ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കവെയാണ് BJP അധ്യക്ഷന്റെ ഈ അഭിപ്രായ പ്രകടനം. 2020 ജനുവരി 10 പൌരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ ഇന്ന് 5984 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിലെ മഹാരാഷ്ട്രയിൽ 125 പേർ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ ഇന്ന് 3536 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. 49 മരണവും തമിഴ്നാട്ടിൽ സംഭവിച്ചു. ആന്ധ്രയിൽ ഇന്ന് 2918 പേർക്ക് അസുഖം പിടിപെട്ടതായാണ് ആന്ധ്ര ആരോഗ്യമന്ത്രാലയം പറയുന്നത്. ആന്ധ്രയിൽ ഇതുവരെ 6453 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 5018 പേർക്ക് കർണാടകയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. 64 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കർണാടകയിൽ കോവിഡ് പിടിപെട്ട് മരിച്ചത്. കേരളത്തിൽ ഇന്ന് 5022 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 59 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4257 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 647 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 59 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇന്ന് രോഗം റിപ്പോർട്ട് ചെയ്തതിൽ മലപ്പുറം ജില്ലയിൽ 910 പേർ പോസിറ്റീവാണ്. കോഴിക്കോട്ട് 772, എറണാകുളത്ത് 598, തൃശൂരിൽ 533, തിരുവനന്തപുരത്ത് 516, കൊല്ലത്ത് 378, ആലപ്പുഴയിൽ 340, കണ്ണൂരിൽ 293, പാലക്കാട് 271, കോട്ടയത്ത് 180, കാസർഗോഡ് 120, വയനാട്ടിൽ 51, പത്തനംതിട്ടയിൽ 32, ഇടുക്കിയിൽ 28 പേരാണ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളത്. അതേസമയം 21 പേർ കൂടി മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 1182 ആയി. 7469 പേരുടെ അസുഖം ഇന്ന് ഭേദമാവുകയും ചെയ്തുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി.
രോഗം ഉച്ചസ്ഥായിയിലെത്തുന്ന അവസ്ഥ പരമാവധി വൈകിപ്പിക്കുക എന്ന നയമാണ് സ്വീകരിച്ചത്. അതിന്റെ ഗുണഫലങ്ങൾ മുൻപ് വിശദീകരിച്ചതാണ്. ഒന്നാമത്തെ കാര്യം, ആരോഗ്യ സംവിധാനങ്ങൾ ശാക്തീകരിക്കുന്നതിനാവശ്യമായ സമയം ലഭ്യമായി എന്നതാണ്. രോഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കഴിഞ്ഞു. ജീവൻ രക്ഷിക്കാൻ എന്ത് ചെയ്യാം എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനും ശ്രമിച്ചു. അതിന്റെയെല്ലാം ഭാഗമായി നമുക്ക് മരണങ്ങൾ വലിയ തോതിൽ തടയാൻ സാധിച്ചു. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങളുള്ള ഇറ്റലിയിൽ പോലും രോഗം പെട്ടെന്ന് ഉച്ചസ്ഥായിയിലെത്തിയിരുന്നു. അപ്പോൾ സംഭവിച്ച ദുരന്തത്തിന്റെ ആഘാതം ആ ഘട്ടത്തിൽ എത്രമാത്രമായിരുന്നുവെന്ന് നാം അറിഞ്ഞതാണ്. രോഗബാധിതരായവരിൽ 100-ൽ 16 പേർ വരെ മരിക്കുന്ന അവസ്ഥ അവിടെ സംജാതമായി. നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധി സംസ്ഥാനങ്ങളിലുണ്ടായ മരണങ്ങളുടെ കണക്കുകളും നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിലെ മരണനിരക്ക് ആദ്യമേ കുറവായിരുന്നു എന്ന് മാത്രമല്ല, കോവിഡ് വ്യാപനം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുന്ന ഈ സമയത്ത് മരണനിരക്ക് കുറയുന്നതായി തന്നെയാണ് നാം കാണുന്നത്. മനുഷ്യരുടെ ജീവൻ, ജീവിതോപാധികൾ, ആരോഗ്യ സംവിധാനങ്ങൾ, ഈ 3 ഘടകങ്ങളെ ചേർത്ത് നിർത്തിയും അവയെ സംരക്ഷിച്ചും ശാക്തീകരിച്ചും മഹാമാരിയെ ചെറുക്കുക എന്ന ശാസ്ത്രീയമായ സമീപനമാണ് കേരളം സ്വീകരിച്ചത്. അതിന്റെ ഫലമായാണ് മറ്റു മിക്ക പ്രദേശങ്ങളെക്കാളും മികച്ച രീതിയിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചത്. മെയ് മാസത്തില് മരണനിരക്ക് 0.77% ഉണ്ടായിരുന്നത് ജൂൺ മാസത്തില് 0.45% കുറഞ്ഞു. ആഗസ്റ്റ് മാസത്തിലത് 0.4% സെപ്തംബറില് 0.38% വീണ്ടും കുറഞ്ഞു. ഒക്ടോബറില് ഇതുവരെയുള്ള മരണനിരക്ക് 0.28%. ഈ ഘട്ടത്തിലും നമുക്ക് മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നത് അഭിമാനാർഹമായ നേട്ടം തന്നെയാണ്. ഇതുകൊണ്ടൊക്കെയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല അന്തർദേശീയ തലത്തിൽ പോലും അംഗീകരിക്കപ്പെടുന്നത്. നമുക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ജീവൻ രക്ഷിക്കാനായി നമ്മൾ നടത്തിയ ആത്മസമർപ്പണത്തിന്റെയും അശ്രാന്ത പരിശ്രമത്തിന്റെയും ഫലമാണ്.
പാലക്കാട് വാളയാറിൽ മദ്യം കഴിച്ച് മരിച്ചവരുടെ എണ്ണം 5 ഉയർന്നു. കഞ്ചിക്കോട്, ചെല്ലങ്കാവ്, രാമൻ, അയ്യപ്പൻ, ശിവൻ, മൂർത്തി, അരുൺ എന്നിവരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. അവശനിലയിൽ 9 ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെയും ഇന്നുമായി ചെല്ലങ്കാവ് ആദിവാസി കോളനിയിൽ വെച്ച് മദ്യം കഴിച്ചവരാണ് മരിച്ചത്. സ്പിരിറ്റോ സാനിറ്റൈസറോ മദ്യത്തിൽ ചേർത്തുവെന്നാണ് സംശയം. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ വഞ്ചിയൂരിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ടോടെയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ശിവശങ്കറിനെ ഡിസ്ചാർജ് ചെയ്തത്. ശിവശങ്കറിന് കിടത്തി ചികിത്സ ആവശ്യമില്ല എന്നായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. ശിവശങ്കറിനെ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്തതെന്ന് ഹൈക്കോടതി ഉത്തരവ് പുറത്തുവന്നതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യാനുള്ള തീരുമാനം വെളിപ്പെടുത്തിയത്. വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ കസ്റ്റംസിനോട് വിശദീകരണം നൽകാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശിവശങ്കറിനെ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് ചെയ്തതെന്ന് കസ്റ്റംസിനോടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മാർത്തോമാ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രോപൊലീത്തയുടെ ഭൌതികദേഹം സഭാ ആസ്ഥാനത്തെ സെയിന്റ് തോമസ് പള്ളിയോട് ചേർന്ന പ്രത്യേക കല്ലറയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ഡോക്ടർ ഗീവർഗീസ് മാർ തിയഡോഷ്യസ് സഫ്രഗൻ മെത്രോപൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലീത്തയും വിവിധ ക്രൈസ്തവ സഭകളിലെ മേലധ്യക്ഷന്മാരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരം എയർപോർട്ട് അദാനി ഗ്രൂപ്പിന് പാട്ടത്തിന് കൈമാറാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ കേരള സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാന സർക്കാരിന് പുറമെ വിവിധ സംഘടനകളുടേത് അടക്കം 7 ഹർജികളാണ് കോടതി തള്ളിക്കളഞ്ഞത്. ഭൂമി ഏറ്റെടുക്കലടക്കമുള്ള നടപടികൾ കേരള സർക്കാരാണ് പൂർത്തിയാക്കിയത് എന്നതിനാൽ കേരളത്തിന് പരിഗണന വേണമെന്ന ആവശ്യം അംഗീകരിക്കാൻ സാധ്യമല്ലെന്ന് കോടതി പറഞ്ഞു. ടെൻഡർ നടപടിയുമായി കേരള സർക്കാർ സഹകരിച്ചിരുന്നു. പിന്നീട് അത് തെറ്റാണെന്ന് പറയുന്നത് ന്യായീകരിക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് നടന്ന കളിയിൽ ചെന്നൈ ടീം തോറ്റു. രാജസ്ഥാൻ റോയൽസാണ് 7 ചെന്നൈയെ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ ടീം നിശ്ചിത 20 ഓവറിൽ 5 നഷ്ടത്തിൽ 125 റൺസാണ് സ്കോർ ചെയ്തത്. ചെന്നൈ നിരയിൽ രവീന്ദ്ര ജഡേജ 30 പന്തിൽ 4 ബൌണ്ടറി സഹിതം 35 റൺസുമായി ടോപ് സ്കോററായി. രവീന്ദ്ര ജഡേജ പുറത്താകാൻ നിൽക്കുകയായിരുന്നു. ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി 28 പന്തിൽ 28 റൺസെടുത്താണ് പുറത്തായത്. ഓപ്പണർ സാം ഖുരൻ 25 പന്തിൽ 22 റൺസെടുത്തപ്പോൾ ഡ്യൂപ്ലസി 10 ഷെയ്ൻ വാട്സൺ 8 അമ്പാടി റായിഡു 13 റൺസെടുത്താണ് മടങ്ങിയത്. പിന്നീട് മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ടീം 17.3 ഓവറിൽ 3 മാത്രം നഷ്ടത്തിൽ 126 റൺസെടുത്ത് മത്സരത്തിൽ വിജയിച്ചു. രാജസ്ഥാൻ ടീമിനുവേണ്ടി ബെൻ സ്റ്റോക്സ് 11 പന്തിൽ 19 റൺസെടുത്തപ്പോൾ റോബിൻ ഉത്തപ്പ 4 റൺസെടുത്ത് പുറത്തായി. സഞ്ജു സാംസൺ ഡക്കായി മടങ്ങുകയും ചെയ്തു. സ്റ്റീവ് സ്മിത്ത് 34 പന്തിൽ പുറത്താകാതെ 26 റൺസെടുത്തപ്പോൾ ജോസ് ബട്ട്ലർ 48 പന്ത് മാത്രം നേരിട്ട് 7 ബൌണ്ടറിയും 2 സിക്സറും സഹിതം പുറത്താകാതെ 70 റൺസെടുത്ത് രാജസ്ഥാനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. ഐപിഎൽ പോയിന്റ് ടേബിളിൽ ഡൽഹി 14 പോയിന്റുമായി ഇപ്പോഴും 1 സ്ഥാനത്ത് തുടരുകയാണ്. 12 പോയിന്റുമായി മുംബൈ, ബാംഗ്ലൂർ ടീമുകളാണ് തൊട്ടുപിറകിലുള്ളത്. കൊൽക്കത്ത ടീമിന് 10 രാജസ്ഥാൻ റോയൽസ് ടീമിന് 8 ഹൈദരാബാദ്, പഞ്ചാബ്, ചെന്നൈ ടീമുകൾ 6 ഏറ്റവും പിറകിലാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.